السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സുബഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അൽമ്തനാ ഇന്നക അൻതൽ അലീമുൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ചെറിയ ഹദീസിന്റെ കിതാബാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബ് ആരംഭിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഏകദേശം ചില മാസങ്ങളായി. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കേവലം ഒരു കിതാബ് തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, മറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിരിക്കുന്ന 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അൽ അർബഊന നവവിയ എന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏകദേശം എല്ലാ മേഖലകളിലും അവൻ ആവശ്യമായിട്ട് വരുന്ന ഹദീസുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ഒരു കിതാബ് അൽഹംദുലില്ലാഹ് നമ്മൾ ഷർഹ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം 25 ഹദീസുകളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചും അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് പറഞ്ഞു തന്നതുപോലെ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹ് ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളിൽ വ്യക്തമായ മാതൃകയുണ്ട്. ആ മാതൃക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആ ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഇന്ന് പലരെയും പലപ്പോഴും ഞാൻ ദർസിൽ പറഞ്ഞ കാര്യമാണ്. ഇത് ഞാൻ ഉണർത്തുന്നത് ഞാൻ നിങ്ങളെക്കാളും നല്ലവനായതിന്റെ പേരിലല്ല, ഞാൻ നിങ്ങളെക്കാളും ഒരുപക്ഷെ മോശമായിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. നമ്മൾ പലപ്പോഴും ഹദീസുകൾ കേൾക്കാറുണ്ട്, ആയത്തുകൾ കേൾക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങളൊന്നും നമ്മൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ദീന് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു വ്യക്തിക്ക് ദീന് പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിക്കാൻ, സത്യസന്ധമായി ദീന് പഠിക്കാൻ അനുമതി നൽകി എന്നുള്ളത്, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു ദീനിൽ അവഗാഹം നൽകും, അള്ളാഹു സമ്പത്ത് നൽകും എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പേരും പ്രശസ്തിയും നൽകും എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നൽകും, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് പഠിപ്പിക്കപ്പെടുന്ന മജ്ലിസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം മജ്ലിസുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. പല കിതാബുകളും അൽഹംദുലില്ലാ പല തുല്ലാബുകളും ഷർഹ് ചെയ്യുന്നുണ്ട്. അവരുടെ ദർസുകളൊക്കെ കഴിവിന്റെ പരമാവധി കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ദർസിന് പങ്കെടുക്കുന്ന ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദർസിന് പങ്കെടുക്കാൻ ഇനി മുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, അവരോട് പറയാനുള്ളത്, ഇൽമിന്റെ മജ്ലിസുകളിൽ ബഹുമാനത്തോടുകൂടിയിരിക്കുക, ആ ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ പല മജ്ലിസുകളിലും കാണുന്നൊരു സമ്പ്രദായമാണ്, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഇൽമ് കേൾക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അവിടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി ത്വാലിബ് അല്ലെങ്കിൽ ദാഇ, അവന് യാതൊരു വിലയും അല്ലെങ്കിൽ അവർക്ക് യാതൊരു വിലയും നൽകാതെ തോന്നുന്ന രീതിയിൽ ഇരിക്കുക. ഒരാൾ ഒരു ഭാഗത്തിരിക്കും, മറ്റൊരാൾ മറ്റൊരു ഭാഗത്തിരിക്കും, ചാർന്നിരിക്കുന്നുണ്ടാകും. ഇതൊരിക്കലും ഇൽമിന്റെ മജ്ലിസിന്റെ അദബിനോട് ചേർന്നതല്ല, മറിച്ച് നമ്മൾ ഇൽമിന്റെ മജ്ലിസിരിക്കുമ്പോൾ അതിനെ ബഹുമാനിക്കണം. അത് ആ പഠിപ്പിക്കുന്ന വ്യക്തിയെ മാത്രം ബഹുമാനിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഇൽമിനെ ബഹുമാനിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ സലഫുകളായ പണ്ഡിതന്മാർ ആ രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൽമ് നൽകിയിരുന്നുള്ളൂ, അതല്ലാത്ത ആൾക്കാർക്ക് ഇൽമ് നൽകിയിരുന്നില്ല. അത്തരത്തിൽ ഇൽമിന്റെ മജ്ലിസുകളെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമ് സ്വീകരിക്കാൻ നമ്മൾ പാകപ്പെടണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാക്കണം. ഇൽമിന്റെ മജ്ലിസിൽ ആ ഒരു അദബോടുകൂടി ഇരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇമാം അബു ഇമാം അദ്ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ബാബുൻ ഫി ഇഅളാമിൽ ഇൽം. ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം. ഇൽമിനെ ബഹുമാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരും, പല കാര്യങ്ങളും നമ്മൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത കാണിച്ചാൽ അള്ളാഹു ഒരിക്കലും നമ്മളെ പാഴാക്കുകയില്ല. നേരെ മറിച്ച് ഇൽമിന്റെ മജ്ലിസുകളിൽ ഇങ്ങനെ ഇരിക്കുക, ഇൽമ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. കേവലം എപ്പോഴെങ്കിലും മജ്ലിസുകളിൽ വരും, അവിടെ ചാർന്നിരിക്കും, ഒരു ശ്രദ്ധയില്ലാതെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ അവന് ഇൽമ് കിട്ടിയാലും ആ ഇൽമ് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കുന്ന കാര്യമാണ് ഇൽം. അതുകൊണ്ടാണ് പൂർവകാല പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഇൽമ് ഉറച്ചു നിൽക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇൽമ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെയും ഉലമാക്കളെയും ബഹുമാനിക്കുക, ഇൽമിന്റെ സദസ്സുകൾ മജാലിസുകളെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ സദസ്സുകളിലേക്ക് നോക്കിക്കൊണ്ട് മലക്കുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ ഇൽമിന്റെ സദസ്സ് ഉദ്ദേശിക്കാതെ ആ ഇൽമിന്റെ സദസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് കണ്ടതിന്റെ പേരിൽ അവിടെ ഒരു വ്യക്തി ഇരുന്നാൽ അവന്റെ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും നല്ല സദസ്സ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന സദസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പറയുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞിരുന്നു, മാ മിൻ ഖൗമിൻ യജ്ലിസൂന ഫീ മസ്ജിദിൻ മിൻ മസാജിദില്ലാ. ഏതെങ്കിലും ഒരു വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയിൽ ഇരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ ദീനിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇല്ലാ നസലത് ഫീഹിമുസ് സകീന, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കി കൊടുക്കും. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവരെ പൊതിയും. ആയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് പറയും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അരികിലുള്ളവരോട് പറയും. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പലപ്പോഴും പല ദർസുകളുടെ ആമുഖത്തിൽ ആവർത്തിക്കാനുള്ള കാരണം, പലതവണ ഇത് പറഞ്ഞിട്ടും അതിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ദർസ് നടക്കുന്ന പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇന്നും ദർസ് എടുക്കുന്ന ആൾക്കാരെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല. ഇൽമ് പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കണം. നമ്മുടെ വയസ്സിൽ ചെറുതാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു തരുമ്പോൾ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് നമ്മളെല്ലാവരും ചെയ്യണം, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. അതല്ലാതെ ഇൽമിന്റെ സദസ്സിൽ വരിക, തോന്നുന്ന രീതിയിൽ സംസാരിക്കുക, തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുക, ഒരാൾ ഒരു ഭാഗത്ത് ചാർന്നിരിക്കുക, മറ്റൊരാൾ അവിടെ ഫോൺ കൊണ്ട് കളിക്കുക, ഇതൊന്നും ഒരിക്കലും ഇൽമിന്റെ അതിവിൽ പെട്ടതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് അങ്ങനെ ചെയ്യുന്നവരെ മോശപ്പെടുത്താനല്ല, വല്ലാഹി സത്യമല്ല, മറിച്ച് ആ ഒരു ഹക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ആ ഒരു ന്യൂനത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ അവിടെ ബഹുമാനത്തോടുകൂടി ഇരിക്കണം, അത് കേൾക്കാനും പഠിക്കാനും നമ്മൾ പരിശ്രമിക്കണം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെയും ഇൽമിന്റെ ആൾക്കാരെയും ബഹുമാനിക്കാനും അതിനെ കൊടുക്കേണ്ട ഹക്ക് നൽകുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അള്ളാഹ് അർബഊന നവവിയിലെ 26-ാമത്തെ ഹദീസ് ആണ്. നമുക്ക് ആദ്യം ഹദീസ് വായിക്കാം. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ ഖാൽ കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ കുല്ല യൗമിൻ തത്ലുഉ ഫീഹി ശംസ് يعدل بين اثنين صدقة وتعين الرجل على دابته فيحمله عليها وتعين الرجل في دابته فتحمله عليها أو ترفع له عليها متاعه صدقة والكلمة الطيبة صدقة وبكل خطوة تمشيها إلى الصلاة صدقة وتميت الأذى عن الطريق صدقة رواه البخاري ومسلم رحمهما الله. പ്രിയപ്പെട്ടവരെ, ഇതാണ് അർബഊന നവവിയിലെ 26-ാമത്തെ ഹദീസ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്നു. ഇമാം നവവി അർബഊന നവവിയിൽ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ വചനങ്ങൾ സഹീഹ് മുസ്ലിമിന്റെ റിവായത്തുമായിട്ടാണ് ഏറ്റവും അധികം യോജിപ്പുള്ളത്. ഇനി എന്താണ് ഹദീസിന്റെ അർത്ഥം നമുക്ക് ഇൻഷാല്ലാ ചെറിയ രീതിയിൽ പെട്ടെന്ന് പറയാം. അൻ അബി ഹുറൈറ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ദർസ് തന്നെ നമ്മൾ എടുത്തിരുന്നു അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ റിവായത്ത് ചെയ്തിരിക്കുന്ന സഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചതും ഈ സഹാബിക്ക് നേരെയാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസ അലൈഹി സദഖത്തുൻ, കുല്ലു സുലാമ മിനന്നാസ അലൈഹി സദഖത്തുൻ كل يوم تطلع فيه الشمس. റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അവന്റെ ശരീരത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഓരോരോ സുലാമ എന്ന് പറഞ്ഞാൽ ഓരോരോ മഫ്സിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് ജോയിന്റുകൾ എന്ന് പറയാറുണ്ട്, അതിനൊക്കെ നമ്മൾ സദഖ ചെയ്യുക എന്നുള്ളത് വാജിബാണ്. അലൈഹി എന്ന് പറയുന്നത് വുജൂബിനെ അറിയിക്കുന്നു, ആ സദഖ ചെയ്യൽ വാജിബാണെന്ന് അറിയിക്കുന്നു. കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ അവയവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ജോയിന്റുകൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ല രീതിയിൽ നൽകി അതിനെ സദഖ ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നിർബന്ധമാണ്. എല്ലാ ദിവസവും അതിനെ സദഖ ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അലൈഹി എന്ന പദം നിർബന്ധമാണ് എന്നതിനെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് എത്ര ജോയിന്റുകളുണ്ട്? സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ഒരു മനുഷ്യന് 360 മഫ്സുലുകളുണ്ട്. 360 മഫ്സുലുകളുണ്ട്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ര ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ശുക്ര ചെയ്യേണ്ടത്? എന്താണ് വാജിബായ ശുക്ർ? അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന ശരീരത്തിന്റെ ജോയിന്റുകൾ, അതിനെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ ശുക്ര ചെയ്യേണ്ടത്? അതിനെ യാതൊരു കാരണവശാലും അള്ളാഹു ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല, ഹറാമായ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല, വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക, അതാണ് നമ്മൾ അതിനോട് ചെയ്യേണ്ട വാജിബായ ഒരു ബാധ്യത. നമ്മൾ ചെയ്യേണ്ട വാജിബായ ബാധ്യത അതാണ്. كل سلامة من الناس عليه صدقة كل يوم تطلع فيه الشمس. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും അതിന് സദഖ കൊടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജോയിന്റുകളെയൊക്കെ നല്ല രീതിയിൽ വെക്കുകയും അതിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൃഷ്ടിപ്പിനെ രൂപപ്പെടുത്തി. വലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിലാണെന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഅദിലു ബൈന സ്നൈനി സദഖത്തുൻ, തഅദിലു ബൈന സ്നൈനി സദഖത്തുൻ, രണ്ടാൾക്കാർക്കിടയിൽ നന്മയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെയധികം നമ്മൾക്ക് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നുള്ളത്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക, പരസ്പരം സ്നേഹമുണ്ടാക്കുക, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയ സത്യസന്ധമായിട്ട് എത്രത്തോളം ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്, എത്രത്തോളം ഉണ്ട്? ബാക്കിയുള്ള ആൾക്കാർക്കിടയിൽ നന്നാക്കുന്നതിന് പോയിട്ട് സ്വന്തം ജീവിതത്തിൽ ബന്ധം വിച്ഛേദിക്കാൻ ഇന്ന് പല ആൾക്കാരും മുന്നേറുന്നു. ദുനിയാവിന്റെ ഓരോരോ ആവശ്യങ്ങൾക്ക്, ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് ഒന്നിനും തുല്യമല്ലാത്ത അള്ളാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്ത ഈ ദുനിയാവിന്റെ വിഷയങ്ങളിൽ ഇന്ന് പരസ്പരം തെറ്റുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ പറയുന്നു, ആൾക്കാർക്കിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കൽ നന്മയാണ്, സദഖയാണ്. ഇന്ന് ജനങ്ങൾ സ്വന്തമായിട്ട് നന്നാകുന്നില്ല, പിന്നെ എങ്ങനെയാ ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കുക? പ്രിയപ്പെട്ടവരെ, ഇത് കുറ്റം പറയാനല്ല. നമ്മൾ പല ആൾക്കാരും, നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കി, പലരും ഇന്ന് കുടുംബബന്ധം വിച്ഛേദിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചേർക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങൾ വിച്ഛേദിച്ചവരാണ്. അതിന് കാരണം എന്താ? ഒന്നിക്കൽ കച്ചവടത്തിൽ പരസ്പരമുള്ള തർക്കം, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അതിർത്തിയിൽ പരസ്പരമുള്ള തർക്കം, അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിൽ സ്വത്തിന്റെ തർക്കം, ഇങ്ങനെ പല കാര്യങ്ങളിലും നിസ്സാരമായ വിഷയങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ നിസ്സാരമാണോ? നിസ്സാരം തന്നെയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഈ ദുനിയാവ് ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് തർക്കിക്കുന്നത് ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക്? ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഉചിതമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കുക എന്നുള്ളത് സദഖയാണ്. അവർക്കിടയിൽ നീതിയോടുകൂടി നമ്മൾ സംസാരിക്കുക, നീതിയോടുകൂടി വിധി കൊടുക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ നീതിയോടുകൂടി പറയുന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അത് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കാൻ കളവ് പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് കളവ് പറയാം, രണ്ട് സഹോദരന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സഹോദരനോട് പോയിട്ട് പറയാം, മറ്റേ സഹോദരൻ നിന്നെ സംബന്ധിച്ച് പുകഴ്ത്തി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ സംസാരം നമുക്ക് ഇസ്ലാം അനുവദിച്ചു. എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും അധികം മഹത്വത്തോടുകൂടി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങൾ ആൾക്കാരുടെ അഭിമാനത്തിൽ സംസാരിക്കുക, ആൾക്കാരെ കുറ്റക്കാരനാക്കുക, മോശമായ രീതിയിൽ വിശേഷിപ്പിക്കുക, പല കാര്യങ്ങളും ഉറപ്പില്ലാതെ സംസാരിക്കുക. അതിൽ ഏറ്റവും അധികം വിഷമമുള്ള കാര്യം എന്താണെന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, സഹോദരന്മാരെ തൗഹീദ് മനസ്സിലാക്കിയിരിക്കുന്ന സഹോദരന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുബ്തദിയാണെന്ന് പറയുക, ഫാസിഖാണെന്ന് പറയുക, വാലാണെന്ന് പറയുക, മുദില്ലാണെന്ന് പറയുക, മുൻഹരിഫാണെന്ന് പറയുക തുടങ്ങിയ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അനാവശ്യമായ പല വിഷയങ്ങൾ, ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്, അനാവശ്യമായ പല വിഷയങ്ങളും വന്നതോടുകൂടി അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കി തന്ന, അല്ലെങ്കിൽ നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട പല മേഖലകളും നമ്മൾ ഒഴിവാക്കി. ഇന്ന് എത്ര ആൾക്കാരുണ്ട് രാത്രി നമസ്കരിക്കുന്നവർ, എത്ര ആൾക്കാരുണ്ട് രാവിലെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ. പല ആൾക്കാർക്കും അത്തരത്തിലുള്ള സുന്നത്തുകളൊന്നും ആവശ്യമില്ല. പരസ്പരം തർക്കിക്കാൻ, പരസ്പരം ആൾക്കാരെ കുറ്റപ്പെടുത്താൻ, അവൻ ശരിയില്ല, ഇവൻ ശരിയില്ല, അവൻ മോശമാണ്, ഈ പറയുന്നവന്റെ അവസ്ഥ എന്താ? ഇമാം അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ചില ഉലമാക്കളെ ജർഹ് ചെയ്തപ്പോൾ ഇമാം ദഹബി അദ്ദേഹത്തോട് പറഞ്ഞ എന്താ? ഹല്ലഷ്തഗൽത ബിഉയൂബി നഫ്സിക്, നിങ്ങളുടെ ശരീരത്തിലുള്ള ന്യൂനതകളാണ് നിങ്ങൾ തിരിച്ച് അത് പറയാൻ, ബാക്കിയുള്ളവരെ നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് ഒരു വിലയിടാൻ നമ്മൾക്കൊരു വില വേണം, ബാക്കിയുള്ളവർക്ക് വിലയിടാൻ നമ്മൾക്കൊരു വില വേണം. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എത്ര ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര ആൾക്കാരാണ് വ്യക്തികളുടെ വിഷയത്തിൽ സംസാരിച്ചത്? ഒരു സീറിന്റെ ഒരു കിതാബ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഉദാഹരണത്തിന് സീറു അലാമുൻ നുബല നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഈ ഉമ്മത്തിന് വന്ന മുഹദ്ദിസീങ്ങളുടെ, ഫുഖഹാക്കളുടെ ലോക ചരിത്രങ്ങൾ, ലോക ഉലമാക്കളുടെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര ആൾക്കാരാണ് വ്യക്തികളുടെ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്? വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്, വളരെ ചുരുങ്ങിയ ആൾക്കാരാണ്. അവരും വറയിലും തഖ്വയിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഇൻഷാ അള്ളാഹ് ഏറ്റവും അധികം അടുപ്പമുള്ളവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആൾക്കാർക്ക് പിഴവുണ്ടെങ്കിൽ പിഴവ് പറയണ്ട എന്നല്ല, പറയണം, പിഴവ് പറയണം, പക്ഷെ സൂക്ഷിക്കണം, പറയുന്നത് സത്യമായിരിക്കണം. അതല്ലാതെ ഊഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ, ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും, റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്നൊരു ചിന്ത സദാസമയം വേണം. പ്രത്യേകിച്ച് തുല്ലാബുകളുടെ വിഷയത്തിൽ പല ആൾക്കാരും ഇന്ന് തുല്ലാബുകളുടെ അഭിമാനത്തിൽ സംസാരിക്കാറുണ്ട്. ഇമാം ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ താരിഖു ദിമശ്കിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ, ഉലമാക്കളുടെ മാംസം എന്ന് പറഞ്ഞാൽ അത് വിഷം പുരണ്ടതാണ്, അത് കഴിച്ചാൽ ഒരു പക്ഷെ മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഉലമാക്കളുടെ വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ള നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിന് വേണ്ടി ദീൻ പഠിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറാസത്ത് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഒരു ബോധവുമില്ലാതെ അവരൊന്നും നല്ലവരല്ല, അവരുടെ മനഹജ് ശരിയല്ല, അവരെ ഹഖലല്ല, അവര് ബാത്തലിന്റെ ആൾക്കാരാണ്, ദലാലത്തിന്റെ ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ, ഈ പറയുന്ന ഓരോരോ വചനത്തിനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ, റബ്ബിന്റെ മുന്നിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും, അള്ളാഹു ചോദിക്കും ഓരോരോ വചനത്തിനെ സംബന്ധിച്ച്, അള്ളാഹു ചോദിക്കും ഓരോരോ വാക്കിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന ഉബൂദിയത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ ഇന്ന് വിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ മുന്നേറാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ട എന്നല്ല, തെറ്റുകൾ പറയണം, പക്ഷേ പറയേണ്ട ആൾക്കാർ, അതിനർഹരായ ആൾക്കാർ, സ്വന്തം ജീവിതത്തിൽ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം അത് പറയേണ്ടത്. അതല്ലാതെ സ്വന്തം ജീവിതത്തിൽ വാജിബായ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ സുന്നത്തായ വിഷയങ്ങൾ നമ്മൾ എടുത്തു പറയുക എന്നുള്ളത് വളരെ മോശമായൊരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നന്മയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വതുഈനുർ റജുല ഫീ ദാബതിഹി ഫതഹ്മിലുഹു അലൈഹാ ഔ തർഫഉ ലഹു അലൈഹാ മതാഅഹു സദഖത്തുൻ എന്നാണ് അതിന്റെ അർത്ഥം. വതുഈനുർ റജുല ഫീ ദാബതിഹി, നിന്റെ ഒരു സഹോദരനെ അവന്റെ വാഹനത്തിന്റെ വിഷയത്തിൽ, അവന്റെ മൃഗത്തിന്റെ വിഷയത്തിൽ നീ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. അതേപോലെ തന്നെ ഏത് രീതിയിലാണ് സഹായിക്കുക? ഒന്നിക്കൽ അവനെ വാഹന പുറത്ത് കയറാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാഹനം എന്ന് പറയുമ്പോൾ അത് ഒട്ടകമാണ്, അല്ലെങ്കിൽ കഴുതയാണ്, കുതിരയാണ്. അത്തരത്തിലുള്ള മൃഗങ്ങളുടെ മുകളിൽ കയറാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിക്കുന്ന അദബ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആകാശത്തുകൂടി പറന്നു പോകുന്ന പറവയിൽ നിന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഇൽമു പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾക്ക് ചില പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയേ എത്ര സുന്ദരമാണ് ഈ മതം, എത്ര റഹ്മത്തുള്ള മതമാണ്. പക്ഷെ ഇന്ന് പലരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാം ശിദ്ധത്തിന്റെ മതമായിട്ടാണ്, ഇസ്ലാം മോശമായ മതമായിട്ടാണ്, ഇസ്ലാം എവിടെയും ആൾക്കാരോട് കണിശമായിട്ട് മാത്രം പെരുമാറുന്ന മതമായിട്ടാണ്. ഇസ്ലാം കണിശത് ഉപയോഗിക്കേണ്ടത് മാത്രമേ കണിശത് ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള സമയത്തൊക്കെ ഇസ്ലാം റഹ്മത്തിന്റെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്, ജനങ്ങൾക്ക് കാരുണ്യം പഠിപ്പിച്ചു കൊടുത്തു. ഒരിക്കലും മോശമായ പെരുമാറ്റം പരിശുദ്ധമായ ദീനുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം അദിലിന്റെ മതമാണ്, നീതിയുടെ മതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് പറഞ്ഞിരുന്ന എന്താ, ഒരു വ്യക്തി അവന്റെ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ അവന്റെ വാഹനപ്പുറത്ത് കയറാൻ വേണ്ടി പോകുമ്പോൾ അവനെ കയറുന്നതിൽ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. റബ്ബിന്റെ മുന്നിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവന്റെ എന്തെങ്കിലും വസ്തുക്കൾ ആ മൃഗത്തിന്റെ മുകളിൽ, അവന്റെ വാഹനത്തിന്റെ മുകളിൽ കയറ്റിവെക്കാനുണ്ടെങ്കിൽ അത് കയറ്റിവെക്കുന്നതിൽ നീ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. റബ്ബിന്റെ മുന്നിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഉത്തമമായ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറാവണം. ഇതൊക്കെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ നമ്മൾക്ക് പകരം വെക്കാൻ ഒരാളുണ്ടാവില്ല. ഇതുകൊണ്ടാണ് സഹാബത്തിന്റെ ജീവിതം കണ്ടിട്ട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചത്. സഹാബത്തിന്റെ ജീവിതം കണ്ട ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. ഇന്ന് ഏത് മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുക? ഇന്നൊരു പക്ഷേ പല മുസ്ലിമുകളുടെയും ജീവിതം കണ്ടാൽ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പുറത്തു പോകുമെന്നല്ല, പല യൂറോപ്യൻ കൺട്രീസിലും ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട്. ഇത് കേവലം പറയുന്നതല്ല, ഇത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പല മുസ്ലിമുകളുടെയും സ്വഭാവം മോശമായതിന്റെ പേരിൽ, ആൾക്കാരെ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന്റെ പേരിൽ, ഒരു ഹക്കുമില്ലാതെ ആൾക്കാരുടെ വിഷയത്തിലും അറാദുകളിലും അഭിമാനത്തിലും സംസാരിക്കുന്നതിന്റെ പേരിൽ പല ആൾക്കാരും ഇന്ന് ഇസ്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും ഇസ്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ കുറ്റാരിക്ക ഈ മുസ്ലിമുകൾക്ക് തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് മുസ്ലിങ്ങൾക്കാണ്. ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് മുസ്ലിമുകൾക്ക് തന്നെയാണ്. കാഫിര്യങ്ങൾ നശിപ്പിക്കുന്ന നല്ലൊരു ഭാഗം ഇസ്ലാമിനെയല്ല, മറിച്ച് മുസ്ലിമുകളെയാണ്. കാഫിര്യങ്ങൾ നശിപ്പിക്കുന്ന നല്ലൊരു ഭാഗം മുസ്ലിമിനെയാണ്, ഇസ്ലാമിനെയല്ല. അവർ ഇസ്ലാമിനെയും നശിപ്പിക്കുന്നുണ്ട്, പക്ഷേ നല്ലൊരു ഭാഗം അവർ നശിപ്പിക്കുന്നത് മുസ്ലിമിനെയാണ്, അവർ കൊല്ലുന്നത് മുസ്ലിമിനെയാണ്. പക്ഷേ ഈ ഇസ്ലാമിന്റെ ആശയം ലോകത്ത് കാണിക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ നന്മ ഉറച്ചു വെച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ മോശമായ പ്രവർത്തനങ്ങൾ മാത്രം, അഫ്വാൻ, പല ആൾക്കാരും മോശമായ ചില പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ നല്ല സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാതെ മോശമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരായിട്ട് ചെയ്യുമ്പോൾ കാണുന്നവരെന്താ വിചാരിക്കുക? ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചത് ഹക്ക് മാത്രമാണ്, സൽ സ്വഭാവം മാത്രമാണ്. മോശമായ ഒരു സ്വഭാവത്തിന്റെ സൂചന പോലും പരിശുദ്ധമായ ദീനുള്ള ഇസ്ലാമിൽ ഇല്ല. ഒരു ഹദീസിന്റെ വരിയിൽ പോലും ഇല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തിലില്ല. കാരണം ഇത് റബ്ബാനിയായ മൻഹജാണ്, അള്ളാഹുവിന്റെ മൻഹജാണ്, റബ്ബ് നമ്മൾക്ക് പറഞ്ഞു തന്ന മൻഹജാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സഹോദരനെ അവന്റെ മൃഗത്തിൽ കയറാൻ വേണ്ടി നീ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരൻ അവന്റെ കാറ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അവന്റെ കാറിന് വല്ല കേടുപാടുകളും സംഭവിച്ചിട്ട് റോഡിൻ്റെ ഒരു ഭാഗത്തിൽ അവനുണ്ടെങ്കിൽ അവനെ നമ്മൾ സഹായിക്കണം, അവനെ നമ്മൾ സഹായിക്കണം. അതല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോവുക എന്നൊരു രീതി നമ്മൾ നിർത്താൻ വേണ്ടി തയ്യാറാവണം. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് നിർത്തിയാൽ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ആക്രമിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മോശമായ ആൾക്കാർ, അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കൊള്ള നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ പതിവാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് വിട്ടു നിൽക്കാം. അതല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ സഹായിക്കാൻ തയ്യാറാവണം. പരസ്യമായിട്ട് ആൾക്കാരൊക്കെ ഉള്ള റോഡുകളിൽ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് സദഖയാണ്. അതിനുശേഷം പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞിരുന്നു, കാരണം ഈ വാഹനമൊക്കെ ഒരു പക്ഷേ സമ്പത്തുള്ളവർക്കല്ലേ നടക്കൂ, വാഹനം ഉണ്ടെങ്കിലല്ലേ അവന് പോകുമ്പോൾ കാണാനും അതേപോലെ തന്നെ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. റോഡിലാണ് ഈ കാര്യങ്ങൾ അധികം നടക്കാറുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ കലിമത്തു ത്വയ്യിബതു സദഖത്തുൻ, നല്ലൊരു വാക്ക്, നിന്റെ സഹോദരന്റെ മുഖം നോക്കി നല്ലൊരു വാക്ക് സദഖയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, എത്ര നല്ല മതം, എത്ര നല്ല മതം. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ മുസ്ലിമായ സഹോദരന്റെ മനസ്സിൽ നീ സന്തോഷം നിറക്കുക എന്നുള്ളത് സദഖയാണ്. നിന്റെ മുസ്ലിമായ സഹോദരന്റെ മനസ്സിൽ സന്തോഷം നിറച്ചാൽ റബ്ബിന്റെ മുന്നിൽ നിനക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഴ്ച കാണിക്കുന്നത്? ഒരു സഹോദരൻ നല്ല വസ്ത്രം ഇട്ട് വന്നാൽ അവനോട് പറയാം, വസ്ത്രം നന്നായിട്ടുണ്ട്, അവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകും, അവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകും ഇൻഷാ അല്ലാഹ്. അത് കാരണം റബ്ബിന്റെ മുന്നിൽ ഈ ഹദീസ് അനുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്തതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും, അതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി കാണുക, لا تحقرن من المعروف شيئا ولو ان تلقى اخاك بوجه طلق. رسول الله صلى الله عليه وسلم പഠിപ്പിക്കുന്നു, ഒരു മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കാണുക, പുഞ്ചിരിച്ചുകൊണ്ട് കാണുക. അതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണണ്ട. ഒരു പക്ഷേ നമ്മൾ ഇതൊക്കെ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതായിരിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ വിഷയങ്ങൾ, അതായിരിക്കും അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരു സബബാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, പറയുന്നത് നല്ലത് മാത്രം പറയുക, പറയുന്നത് നല്ലത് മാത്രം സദഖ ആവണം എന്നൊരു നിയ്യത്തിൽ പറയുക. നല്ല രീതിയിലുള്ള സംസാരം, നല്ല രീതിയിലുള്ള സംസാരം. പലപ്പോഴും പല കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, എന്റെ സംസാരം കേൾക്കുന്ന പല ആൾക്കാർക്കും ഇൻഷാല്ലാ ഒരുപക്ഷെ അത് ഉപയോഗപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ ഈ കലിമ ത്വയ്യിബ സദഖയാണെന്നുള്ളൊരു ബോധം എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം, പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും പല പുരുഷന്മാർക്ക് അവരുടെ ഭാര്യമാർ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, ഉദാഹരണത്തിന് ചായ ഉണ്ടാക്കി കൊടുത്താൽ, അതിൽ വല്ല ന്യൂനതയും വന്നാൽ അവർ ചൂടാകും പെട്ടെന്ന്. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരെ. ഉദാഹരണത്തിന് ചെറിയൊരു പഞ്ചസാര കുറഞ്ഞതായിരിക്കും, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയും, എപ്പോൾ നോക്കിയാൽ ഇങ്ങനെ തന്നെ നീ ഉണ്ടാക്കാറ് എന്ന രീതിയിൽ ചൂടായി സംസാരിക്കും. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവരെന്താ ചെയ്തരാ, കുറച്ച് പഞ്ചസാര ഇട്ടുതരും. നേരെ മറിച്ച് നമ്മൾ പറയാം, പഞ്ചസാര ഇടാൻ വേണ്ടി മറന്നുപോയെന്ന് തോന്നുന്നല്ലേ, എന്നാൽ അവരെന്താ ചെയ്യുക, പഞ്ചസാര ഇട്ടുതരും. നമ്മൾക്ക് രണ്ട് രീതിയിൽ പറഞ്ഞാലും നമ്മൾക്ക് ലഭിക്കുന്നത് പഞ്ചസാര തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ രീതി നമ്മൾ പ്രവേശിച്ചാൽ അത് കാരണം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾക്ക് കൂലി കിട്ടും, റബ്ബിന്റെ മുന്നിൽ നമ്മൾക്ക് കൂലി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അത് ചെയ്യാൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കുറെ മാർഗങ്ങൾ ഉണ്ടാകും, കുറെ മാർഗങ്ങൾ ഉണ്ടാവും. അത് ഒന്ന് കൂലി കിട്ടുന്ന മാർഗമായിരിക്കും, ഒന്ന് ജായിസായ മാർഗമായിരിക്കും, മുബാഹായ മാർഗമായിരിക്കും. നമ്മൾ കൂലി കിട്ടുന്ന മാർഗം സ്വീകരിക്കാം, കൂലി കിട്ടുന്ന മാർഗം സ്വീകരിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് രീതിയിൽ ചിലപ്പോൾ വിഷയം അവതരിപ്പിക്കാൻ പറ്റും. ഒന്ന് മോശമായിട്ട് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും, ഒരുപക്ഷെ അയാൾ അതിനെ അർഹിക്കുന്നുണ്ടാകും. പക്ഷെ നല്ല രീതിയിൽ നമ്മൾക്ക് ആ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അൽ കലിമത്തു ത്വയ്യിബത്തു സദഖാ, നല്ല വാക്ക് സദഖയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ജീവിതത്തിൽ മുമ്പിൽ വെക്കുക, അങ്ങനെ ജീവിക്കുക. അതിനുശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വബിഖുത്വതിൻ ഫീഹാ ഇലാ സ്വലാത്തി സദഖാ, തീർന്നിട്ടില്ല. നീ പള്ളിയിലേക്ക് പോകുമ്പോൾ, മസ്ജിദിലേക്ക് പോകുമ്പോൾ, നമസ്കരിക്കാൻ പോകുമ്പോൾ ഓരോരോ കാലടിക്കും നിന്റെ സദഖയുടെ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോരോ കാലടിക്കും സദഖയുടെ കൂലിയാണ്. പ്രിയപ്പെട്ടവർ, എത്ര വലിയ മഹത്വ, എത്ര വലിയ മഹത്വം! ഒരു ദിവസം നമ്മൾക്ക് എത്രയാണ് പ്രതിഫലം കരസ്ഥാക്കാൻ സാധിക്കുന്നത്! എന്നിട്ട് നമ്മൾ ഇന്ന് പല ആൾക്കാർ ഇതൊന്നും അറിയില്ല. പല ആൾക്കാരും ഈ ഹദീത്ത് കേട്ടിട്ടുണ്ടാകും, ഒരു പക്ഷേ അർബഉൻ നവിയെ പല ആൾക്കാരും പഠിപ്പിച്ച കിതാബാണ്, പല ആൾക്കാരും പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ എത്ര ആൾക്കാർ അമലിൽ കൊണ്ടുവന്നിട്ടുണ്ട്? പലരും ഇന്ന് അമലിൽ കൊണ്ടുവരുന്നില്ല. നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി നടക്കുക, പള്ളിയിലേക്ക് ഇറങ്ങി നടക്കുക, നമസ്കാരത്തിന് വേണ്ടി നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോരോ ചവിട്ടടിക്കും നിനക്ക് സദഖയുടെ പ്രതിഫല, ഓരോരോ ചവിട്ടടിക്കും, 100 ചവിട്ടടി വെച്ചാൽ 100 സദഖയുടെ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റു ചില ഹദീസുകളിൽ വേറെ ചില മഹത്വങ്ങൾ കാണാം. വുളു എടുത്തുകൊണ്ട് നമസ്കാരം പ്രതീക്ഷിച്ച ആരെങ്കിലും പള്ളിയിലേക്ക് നടന്നാൽ അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്നും അവന്റെ പദവികൾ ഉയർത്തപ്പെടുമെന്നും ഒക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ അല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 24 മണിക്കൂറും അവന്റെ പ്രതിഫലം കരസ്ഥാക്കാൻ സാധിക്കും. ഉറങ്ങുമ്പോൾ പോലും, ഉറങ്ങുമ്പോൾ പോലും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, എന്റെ സമുദായത്തിനിടയിൽ, എന്റെ ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഉറക്കിലും ഞാൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഉറങ്ങുന്നത് ശരീരത്തിന് ആരോഗ്യം കിട്ടാനാണ്, ആ ആരോഗ്യത്തിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ആ ആരോഗ്യത്തിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നും നിസ്സാരമായി കാണരുത്. എല്ലാത്തിലൂടെ നമ്മൾക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കും. ഏത് വിഷയം, നമ്മൾ ഉമ്മയെ സ്നേഹിക്കാറുണ്ട് അല്ലെ, ഉപ്പയെ സ്നേഹിക്കാറുണ്ട്. പല ആൾക്കാരും ഇതിനെ സ്നേഹിക്കുന്നത്, എന്റെ ഉപ്പയായി പോയി സ്നേഹിക്കുന്നു, ഉമ്മയായി പോയി സ്നേഹിക്കുന്നു, അങ്ങനെയല്ല. എന്തായാലും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അത് മനുഷ്യന്റെ സ്വാഭാവികമാണ്. ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാക്കുക, ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാക്കുക. ഉപ്പയെ സ്നേഹിക്കുന്നത്, ഉമ്മയെ സ്നേഹിക്കുന്ന, മക്കളെ, ഭാര്യയെ, എല്ലാവരെയും സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാക്കുക. അപ്പോൾ എന്താണ് അതിന് ഉപകാരം? ഒന്ന്, നമ്മൾക്ക് പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തേത്, അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകും. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകും. നമ്മുടെ സത്യസന്ധത അള്ളാഹു മനസ്സിലാക്കിയാൽ അള്ളാഹു നമ്മൾക്ക് അതിന് കൂടുതൽ തൗഫീഖ് നൽകും. മാത്രമല്ല, ആഖിറത്തിൽ എത്തിയാൽ അള്ളാഹു ചോദിക്കും, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെ, എനിക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെ. അവർക്ക് എന്താ അള്ളാഹു നൽകുക? അല്യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ അള്ളാഹു നമ്മൾക്ക് നൽകും, സ്നേഹിക്കുന്നവർക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും അവന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വതുമീതുൽ അദ അനി ത്വരീഖി സദഖത്തുൻ, റോഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വഴിയിലുള്ള ഒരു തടസ്സം, ജനങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു വസ്തു നീക്കിക്കൊടുക്കുക എന്നുള്ളത് സദഖയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട ഒരു ഹദീസ്, ഈ ഒരു ഹദീസ് നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ, ജനങ്ങൾക്കിടയിൽ നന്മയുണ്ടാക്കുക, നീതിയോടുകൂടി സംസാരിക്കൽ സദഖയാണ്. ഒരു വ്യക്തിയെ അവന്റെ വാഹനത്തിൽ കയറാൻ, വാഹനത്തിൽ സാധനം കയറ്റി വെക്കാൻ സഹായിക്കൽ സദഖയാണ്. നല്ലൊരു വാക്ക് സദഖയാണ്. പള്ളിയിലേക്ക് നടക്കുന്ന ഓരോരോ ചവിട്ടടിയും സദഖയാണ്. റോഡിലുള്ള അല്ലെങ്കിൽ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കൽ സദഖയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ശരീരത്തിലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഒരു ഹദീസ് കാണാം സഹീഹ് മുസ്ലിമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശരീരത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ജോയിന്റുകൾക്ക് നമ്മൾ സദഖ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, സദഖ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണ്? സ്വലാത്തുൽ ദുഹ, ദുഹ നമസ്കാരം നമസ്കരിക്കുക. ദുഹ നമസ്കാരം നമസ്കരിച്ചാൽ നമ്മുടെ ശരീരത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ജോയിന്റുകൾക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്നതിന്റെ ശുക്രന്റെ ഭാഗമായിട്ട് ദുഹ നമസ്കരിച്ചാൽ മതിയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദുഹ നമസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്? ദുഹ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ജനങ്ങൾ അശ്രദ്ധയിലാവുന്ന സമയമാണ്. വഖ്തുൽ ദുഹ വഖ്തുൽ ഗഫലയാണ്. ജനങ്ങളെല്ലാവരും അശ്രദ്ധയിലാകുന്ന സമയമാണ് ദുഹയുടെ സമയം. ശരീഅത്തിൽ ഒരു കായിദയുണ്ട്, അൽ അമലു യഅദുമു അജ്റുഹു മഅൽ ഗഫല. ജനങ്ങളെല്ലാവരും അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് ഒരു അമൽ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്, പ്രതിഫലം അധികരിക്കും. ജനങ്ങൾ ഗഫലയിലാവുമ്പോൾ നമ്മൾ അമൽ ചെയ്യുക എന്നുള്ളത് പ്രതിഫലം അധികരിക്കും. അത് ശരീഅത്തിൽ ഒരു കായിദയാണ്, മൊത്തത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദുഹാ നമസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ജീവിക്കാനും അവന്റെ മാർഗത്തിൽ മരണപ്പെടുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.